അധ്യായം 47. ബാബയുടെ ഓർമ്മകൾ. കഴിഞ്ഞ അധ്യായത്തിൽ ബാബയ്ക്ക് രണ്ടാടുകളെ പറ്റിയുള്ള ഓർമ്മകൾ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ വേറെയും ഓർമ്മകളെപ്പറ്റിയും വീരഭദ്രപ്പയുടെയും ചെന്നബാസപ്പയുടെയും കഥകളെപ്പറ്റിയും പ്രസ്താവിക്കുന്നു. സായിയുടെ മുഖം അനുഗ്രഹീതമാണ്. നാം ബാബയുടെ നേരെ ഒരിക്കൽ നോക്കിയാൽ കഴിഞ്ഞ ജന്മങ്ങളിലെ സങ്കടങ്ങളെല്ലാം ബാബ നശിപ്പിച്ച് നമുക്ക് മഹത്തായ ആനന്ദം പ്രദാനം ചെയ്യുന്നു. ബാബ നമ്മെ കരുണയോടുകൂടി നോക്കിയാൽ നമ്മുടെ കർമ്മബന്ധം പെട്ടെന്ന് ഇല്ലാതായിപ്പോയി നാം സ്വർഗീയമായ ആനന്ദം അനുഭവിക്കുന്നു. ഗംഗാനദി സ്നാനത്തിനു ചെല്ലുന്ന എല്ലാവരുടെയും അഴുക്കും പാപങ്ങളും കഴുകിക്കളയുന്നു. പക്ഷേ ഗംഗ എല്ലായ്പ്പോഴും ഋഷിമാരുടെ പാദസ്പർശമേറ്റ് തന്നിലുള്ള അഴുക്കുകളെ നിർമാർജനം ചെയ്യാനായി ആഗ്രഹിക്കുന്നു. ഗംഗയ്ക്കറിയാം തൻ്റെ അഴുക്കുകൾ പോക്കുവാൻ ഋഷിപാദങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന്. സായി ഋഷിമാരുടെ ചൂടാമണിയാണ്. ബാബയിൽ നിന്നും ഇനി പറയുന്ന കഥകൾ കേൾക്കുവിൻ. പാമ്പും തവളയും. സായിബാബ പറഞ്ഞു, ഒരു പ്രഭാതത്തിൽ ലഘുഭക്ഷണ ശേഷം ഞാൻ കുറച്ച് ചുറ്റി നടന്ന് ഒരു ചെറിയ പുഴവക്കത്തെത്തി. ഞാൻ ക്ഷീണിച്ചിരുന്നതുകൊണ്ട് അവിടെ കുറച്ച് വിശ്രമിച്ച് കൈകാലുകൾ കഴുകി കുളിച്ചപ്പോൾ ക്ഷീണം തീർന്ന് ഉന്മേഷം കിട്ടി. അവിടെ ഒരു ഒറ്റയടി പാതയും കാളവണ്ടി പോകുന്ന വഴിയും വൃക്ഷച്ഛായ കൊണ്ട് തണൽ വിരിച്ച് കിടന്നിരുന്നു. ഒരു മന്ദമാരുതൻ വീശിക്കൊണ്ടിരുന്നു. ഞാൻ ചില്ലിം പുകയ്ക്കാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തവള കരയുന്നതായി കേട്ടു. ഞാൻ തീപ്പെട്ടി ഉരച്ച് തീ പിടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഒരു യാത്രക്കാരൻ അടുത്തു വന്ന് നമസ്കരിച്ച് കൂടെ ഇരുന്ന് വിനയത്തോടുകൂടി എന്നെ അയാളുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിനും വിശ്രമത്തിനുമായി ക്ഷണിച്ചു. അയാൾ പൈപ്പ് കൊളുത്തി എനിക്ക് തന്നു. തവളയുടെ കരച്ചിൽ വീണ്ടും കേട്ടപ്പോൾ അയാൾക്കത് എന്താണെന്നറിയണമെന്നായി. ഞാനപ്പോൾ ഒരു തവള കഷ്ടത അനുഭവിക്കുകയാണെന്നും അതിൻ്റെ കർമ്മഫലം അനുഭവിച്ച് തീർക്കുകയാണെന്നും പറഞ്ഞു. മുൻ ജന്മത്തിൽ വിതച്ചത് ഈ ജന്മത്തിൽ കൊയ്യണം. അതിനെപ്പറ്റി വിലപിച്ചിട്ട് പ്രയോജനമില്ല. പിന്നീട് അയാൾ പുകവലിച്ച് പൈപ്പ് എനിക്ക് തന്നു. എന്നിട്ട് അയാൾ പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി വരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒരു വലിയ പാമ്പ് ഒരു തവളയെ പിടിച്ചതുകൊണ്ട് അത് കരയുകയാണെന്ന് പറഞ്ഞു. അവ രണ്ടും കഴിഞ്ഞ ജന്മത്തിൽ വളരെ ചീത്ത പ്രകൃതക്കാരായിരുന്നതിനാൽ ഈ ജന്മത്തിൽ കർമ്മഫലം അനുഭവിക്കുകയാണ്. അയാൾ പോയി നോക്കിയപ്പോൾ ഒരു വലിയ കറുത്ത സർപ്പം ഒരു തവളയെ പിടിച്ചതായി കണ്ടു. അയാൾ മടങ്ങി വന്ന് 10-12 നിമിഷങ്ങൾക്കകം പാമ്പ് തവളയെ തിന്നുകളയുമെന്നും പറഞ്ഞു. ഞാൻ അത് കേട്ട്, ഇല്ല, അത് പാടില്ല, ഞാൻ അതിൻ്റെ രക്ഷിതാവാണ്, ഞാനിവിടെ ഇപ്പോൾ ഉണ്ടല്ലോ, എങ്ങനെയാണ് പാമ്പ് അതിനെ തിന്നുക, ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണോ, അതിനെ ഞാൻ എങ്ങനെ വിടുവിക്കുന്നുവെന്ന് നോക്കുക എന്ന് പറഞ്ഞു. വീണ്ടും പുകവലിച്ച് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് നടന്നു. അയാൾ ഭയപ്പെട്ട് എന്നോട് മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു. അയാൾ പാമ്പ് ഞങ്ങളെ ഉപദ്രവിക്കുമെന്നാണ് കരുതിയത്. ഞാൻ അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയി ആ ജീവികളോട് ഇങ്ങനെ പറഞ്ഞു, ഓ വീരഭദ്രപ്പ, നിന്റെ ശത്രു ബാസപ്പ തവളയായി ജനിച്ചിട്ടും പശ്ചാത്തപിക്കുന്നില്ലേ? നീയും ഒരു പാമ്പായി ജനിച്ചിട്ടും നിന്റെ ശത്രുത അവസാനിപ്പിച്ചില്ലേ? കഷ്ടം, ലജ്ജയില്ലല്ലോ. ശത്രുത കളഞ്ഞ് സമാധാനത്തോടുകൂടി ഇരിക്കുവിൻ. ഈ വാക്കുകൾ കേട്ട് പാമ്പ് തവളയെ വിട്ട് പുഴയിൽ ചാടി അപ്രത്യക്ഷമായി. തവളയും ചാടിപ്പോയി പൊന്തയിൽ ഒളിഞ്ഞു. യാത്രക്കാരൻ വളരെ വിസ്മയിച്ചു. അയാൾക്ക് ഈ വാക്കുകൾ കേട്ട് പാമ്പ് തവളയെ എങ്ങനെ വിട്ടുവെന്ന് മനസ്സിലായില്ലെന്നും വീരഭദ്രപ്പയാരെന്നും ബാസപ്പയാരെന്നും എന്താണവർ തമ്മിൽ ശത്രുതയ്ക്ക് കാരണമെന്നും ചോദിച്ചു. ഞാൻ അയാളോടുകൂടി മരത്തണലിലേക്ക് വന്ന് കുറച്ചുകൂടി പുകവലിച്ച് ആ കഥ പറഞ്ഞുകൊടുത്തു. എൻ്റെ സ്ഥലത്തു നിന്ന് 4-5 നാഴിക അകലെ പുരാതനമായ ഒരു മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ സ്ഥലമുണ്ട്. ആ സ്ഥലത്തുള്ളവർ അതിൻ്റെ ജീർണോദ്ധാരണത്തിനായി പണം പിരിച്ചുണ്ടാക്കി. വലിയ ഒരു സംഖ്യ പിരിച്ചുണ്ടാക്കിയപ്പോൾ നിത്യപൂജയ്ക്ക് ഏർപ്പാട് ചെയ്ത് അറ്റകുറ്റപ്പണിക്കുള്ള ഒരു കണക്കും തയ്യാറാക്കി. ആ സ്ഥലത്തുള്ള ധനികനായ ഒരാളെ ഖജാഞ്ചിയായി നിശ്ചയിച്ച് എല്ലാ പ്രവൃത്തികളും അയാളെ ചുമതലപ്പെടുത്തി. അയാൾ എല്ലാ കണക്കുകളും വെച്ച് എല്ലാ സംഗതികളും കൃത്യനിഷ്ഠയോടെ ചെയ്യാനാണ് നിശ്ചയം. അയാൾ ഭയങ്കര പിശുക്കനായതുകൊണ്ട് വളരെ കുറച്ച് പണികൾ മാത്രം ചെയ്തതുകൊണ്ട് പണി വളരെ കുറച്ച് മാത്രമേ പുരോഗമിച്ചുള്ളൂ. അയാൾ ആ പണം മുഴുവൻ ചെലവാക്കി. കുറേ സംഖ്യ സ്വന്തമായി വിഴുങ്ങി. ഒട്ടും സ്വന്തം കയ്യിൽ നിന്നെടുക്കാതെ കഴിച്ചുകൂട്ടി. അയാൾക്ക് വളരെ മധുരമായി സംസാരിക്കാൻ കഴിയുന്നതിനാൽ പണി തീരാത്തതിന് നല്ല വിശ്വാസയോഗ്യമായ കാരണങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ജനങ്ങൾ വീണ്ടും ചെന്ന് അയാൾ സഹായിക്കാത്ത പക്ഷം പണി പുരോഗമിക്കില്ലെന്ന് അപേക്ഷിച്ചു. അവർ വീണ്ടും അയാളോട് പണി കഴിക്കാൻ പറഞ്ഞ് കുറേ പണം കൂടി പിരിച്ച് വീണ്ടും അയാളെ ഏൽപ്പിച്ചു. ആ പണം അയാൾ സ്വീകരിച്ച് മുമ്പത്തെ പോലെ തന്നെ ഒരു പണിയും ചെയ്യാതെ കഴിച്ചുകൂട്ടി. കുറച്ചു ദിവസം കഴിഞ്ഞ് ഭഗവാൻ മഹാദേവൻ അയാളുടെ ഭാര്യയ്ക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ എഴുന്നേൽക്ക്, ക്ഷേത്രത്തിൻ്റെ ഗോപുരം നീ പണി കഴിപ്പിക്ക്, നീ ചിലവാക്കുന്നതിൻ്റെ 100 ഇരട്ടി ഞാൻ നിനക്കു തരാം. അവർ ഈ ദർശനത്തെപ്പറ്റി ഭർത്താവിനോട് പറഞ്ഞു. അയാൾ പണം ചിലവാകുമെന്ന് കരുതി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അതൊരു വെറും സ്വപ്നമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അത് ശരിയാണെങ്കിൽ ദേവൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാണ് പറയേണ്ടതെന്നായിരുന്നു അയാളുടെ വാദം. ഇത് ഒരു ദുസ്വപ്നമാണ്, അതിൻ്റെ ഉദ്ദേശം ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കലാണ് എന്നും പറഞ്ഞു. അവർ അത് കേട്ട് ഒന്നും മിണ്ടാതിരുന്നു. ദൈവം ദാതാവിന് മനസ്സില്ലാതെ കൊടുക്കുന്ന വലിയ സംഭാവനകൾ പോലും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പ്രേമാദരങ്ങളോടെ മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഏതു ചെറിയ തുകയും ദൈവം സ്വീകരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഭഗവാൻ വീണ്ടും ആ സ്ത്രീയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നീ നിന്റെ ഭർത്താവിനെയും അയാൾ വശമുള്ള സംഭാവന തുകയെയും കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അയാളെ ക്ഷേത്രപ്പണിക്ക് സംഖ്യ ചെലവ് ചെയ്യാനും നിർബന്ധിക്കേണ്ട. എനിക്ക് വേണ്ടത് ഭക്തിയാണ്. അതുകൊണ്ട് നിനക്കിഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വന്തമായത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനെപ്പറ്റിയും അവർ ഭർത്താവിനോട് ആലോചിച്ച് അവർക്ക് അച്ഛനാൽ കിട്ടിയ ആഭരണങ്ങൾ ദേവന് സംഭാവന ചെയ്യാൻ തീർച്ചപ്പെടുത്തി. പിശുക്കൻ അസ്വാസ്ഥ്യനായി. അയാൾ ഈ കാര്യത്തിലും ദൈവത്തെ പറ്റിക്കാൻ നിശ്ചയിച്ചു. അയാൾ ആഭരണങ്ങൾക്ക് താഴ്ത്തി വില കെട്ടി 1000 കായ്ക്ക് നിശ്ചയിച്ച് താൻ തന്നെ വാങ്ങി പകരം ദൈവത്തിന് ഒരു വയൽ ജാമ്യമായി കൊടുത്തു. ഭാര്യ അതിന് സമ്മതിച്ചു. ഈ വയൽ അയാളുടേതല്ല, അതൊരു സാധു വിധവയായ ദുബാക്കിയുടേതായിരുന്നു. അവർ അയാൾക്ക് 200 കായ്ക്ക് പണയം കൊടുത്തതാണ്. അവർക്ക് വളരെ കാലമായി അത് വീട്ടിയെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ആ ദുസ്സാമർഥ്യക്കാരനായ പിശുക്കൻ അയാളുടെ ഭാര്യയെയും ദുബാക്കിയെയും ദൈവത്തെയും ഒരേ സമയം വഞ്ചിച്ചു. വയൽ വളരെ മോശവും ഫലഭൂഷ്ടിയില്ലാത്തതും കൃഷിക്ക് കൊള്ളാത്തതും നല്ല കാലത്തുകൂടി ഒരാദായവും കിട്ടാത്തതുമായിരുന്നു. അങ്ങനെ ഇടപാട് കഴിഞ്ഞ് സ്ഥലം ആ ക്ഷേത്രത്തിലെ സാധു പുരോഹിതനെ ഏൽപ്പിച്ചു. അയാൾ വളരെ സന്തോഷിക്കുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു. ഒരു ഭയങ്കര കൊടുങ്കാറ്റും പേമാരിയുമുണ്ടായി. പിശുക്കൻ്റെ വീടിന് ഇടിവെട്ടേറ്റ് അയാളും ഭാര്യയും മരിച്ചുപോയി. ദുബാക്കിയും മരിച്ചുപോയി. അടുത്ത ജന്മത്തിൽ ഈ ധനികനായ പിശുക്കൻ മധുരയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് അയാൾക്ക് വീരഭദ്രപ്പ എന്ന് പേരിട്ടു. അയാളുടെ പവിത്രയായ ഭാര്യ മേപ്പടി മഹാദേവ ക്ഷേത്രത്തിലെ പുരോഹിതൻ്റെ മകളായി ജനിച്ച് അവൾക്ക് ഗൗരി എന്ന് പേരിട്ടു. ദുബാക്കി ക്ഷേത്രത്തിലെ തന്ത്രിയുടെ മകനായി ജനിച്ച് അയാൾക്ക് ചെന്നൈബാസപ്പ എന്ന് പേരിട്ടു. പുരോഹിതൻ എൻ്റെ ഒരു സ്നേഹിതനായതുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് പുകവലിച്ച് തമാശ പറഞ്ഞിരിക്കലുണ്ടായിരുന്നു. അയാളുടെ മകൾ ഗൗരിയും എൻ്റെ ഭക്തയായിരുന്നു. അവൾ വേഗം വളർന്നു വന്നതുകൊണ്ട് അച്ഛൻ ഒരു നല്ല ഭർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ അയാളോട് പരിഭ്രമിക്കേണ്ടെന്നും വരൻ തന്നെ അന്വേഷിച്ചെത്തുമെന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ദരിദ്രനായ വീരഭദ്രപ്പ അലഞ്ഞുതിരിഞ്ഞ ഭിക്ഷാംദേഹിയായി പുരോഹിതൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ അനുവാദത്തോടെ ഗൗരിയെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അയാളും ആദ്യത്തിൽ ഞാൻ അയാളുടെ വിവാഹത്തിന് കാരണഭൂതനായതുകൊണ്ട് എന്നോട് ഭക്തി കാണിച്ചിരുന്നു. ഈ ജീവിതത്തിലും അയാൾ പണം മോഹിയായതുകൊണ്ട് എന്നോട് അയാൾ വിവാഹിതനായതുകൊണ്ട് പണം കിട്ടാനുള്ള വഴി കാണിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുമായിരുന്നു. പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു. പെട്ടെന്ന് വിലക്കയറ്റങ്ങളുണ്ടായി. ഗൗരിയുടെ ഭാഗ്യം കൊണ്ട് ഭൂമിക്ക് വളരെ പ്രിയം വന്നതിനാൽ മുൻപറഞ്ഞ സ്ഥലം 100,000 ഉറുപ്പികയ്ക്ക് വിറ്റു. അതായത് 100 ഇരട്ടി വില. പകുതി വില ഉടനെ കൊടുത്തു. ബാക്കി 2,000 കാ വീതം 25 തവണകളായി കൊടുക്കാനും നിശ്ചയിച്ചു. എല്ലാവരും ഇതിന് സമ്മതിച്ചെങ്കിലും പണത്തിനു വേണ്ടി കലഹിക്കാൻ തുടങ്ങി. അവരെന്നോട് ആലോചിക്കാൻ വന്നു. ഞാൻ ഭൂമി ദൈവത്തിൻ്റെതാണെന്നും അത് പുരോഹിതനിൽ ലയിച്ചതാണെന്നും ഗൗരിയാണ് ഏക അവകാശിയെന്നും അവളുടെ സമ്മതം കൂടാതെ പണം ഒന്നും ചെയ്യരുതെന്നും അവളുടെ ഭർത്താവിന് അതിൽ യാതൊരു അവകാശവുമില്ലെന്നും പറഞ്ഞു. ഇത് കേട്ട് വീരഭദ്രപ്പ എന്നോട് കോപിച്ച് ഞാൻ ഗൗരിയുടെ അവകാശം ഉറപ്പിച്ച് പണം തട്ടാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. അവൻ്റെ വാക്കുകേട്ട് ദൈവത്തെ സ്മരിച്ച് ഞാൻ മിണ്ടാതിരുന്നു. വീരഭദ്രപ്പ ഭാര്യയെ ചീത്ത പറഞ്ഞു. അവൾ ഉച്ചയ്ക്ക് എൻ്റെ അടുക്കൽ വന്നു. അയാളുടെ വാക്കുകൾ സാരമാക്കരുതെന്നും അവളെ മകളെപ്പോലെ കരുതി സഹായിക്കണമെന്നും അപേക്ഷിച്ചു. അവൾ അഭയം പ്രാപിച്ചതിനാൽ ഞാൻ 7 കടൽ താണ്ടിയും അവളെ സഹായിക്കുമെന്ന് വാക്കുകൊടുത്തു. അന്ന് രാത്രി ഗൗരിക്കൊരു ദർശനമുണ്ടായി. മഹാദേവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മുഴുവൻ പണവും നിന്റേതാണ്, ആർക്കും ഒന്നും കൊടുക്കരുത്, ചെന്നവാസപ്പയോട് ആലോചിച്ച് കുറച്ച് പണം ക്ഷേത്രാവശ്യത്തിന് ചിലവാക്കുക, വല്ല സംഖ്യയും സ്വന്തമായി ചിലവാക്കണമെങ്കിൽ മസ്ജിദിലുള്ള ബാബയോട് ആലോചിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു. ഗൗരി ഈ ദർശനത്തെപ്പറ്റി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് അനുയോജ്യമായ ഉപദേശങ്ങൾ കൊടുത്തു. ഞാൻ അവളോട് മുതൽ സംഖ്യ സ്വന്തമായി എടുക്കാനും പലിശയിൽ പകുതി ചെന്നബാസപ്പയ്ക്ക് കൊടുക്കാനും വീരഭദ്രപ്പയ്ക്ക് അതിൽ ഒരവകാശവുമില്ലെന്നും പറഞ്ഞു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കെ വീരഭദ്രപ്പയും ചെന്നബാസപ്പയും തമ്മിൽ കലഹിച്ച് വക്കാണമായി അവിടെ എത്തിച്ചേർന്നു. ഞാൻ കഴിയുന്നതും സമാധാനിപ്പിക്കാൻ ശ്രമിച്ച് ഗൗരിക്കുണ്ടായ ദേവദർശനത്തിനെപ്പറ്റി അവരോട് പറഞ്ഞു. വീരഭദ്രപ്പ കോപം കൊണ്ട് നിയന്ത്രിക്കാനാവാതെ ചെന്നബാസപ്പയെ കഴുത്തെറുത്ത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. മറ്റവൻ സാധു പ്രകൃതക്കാരനായതുകൊണ്ട് എൻ്റെ കാല് പിടിച്ച് രക്ഷിക്കാൻ അപേക്ഷിച്ചു. ഞാൻ അവനെ ശത്രുവിൽ നിന്നും രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തു. കുറേ കഴിഞ്ഞ് വീരഭദ്രപ്പ മരിച്ചു. ഒരു പാമ്പായി വീണ്ടും ജനിച്ചു. ചെന്നബാസപ്പ മരിച്ചു. ഒരു തവളയായും ജനിച്ചു. ചെന്നബാസപ്പയുടെ കരച്ചിൽ കേട്ട് എൻ്റെ വാക്കുകൾ ഓർമ്മിച്ച് ഞാൻ ഇവിടെ എത്തി അവനെ രക്ഷിച്ച് എൻ്റെ സത്യം പാലിച്ചു. ദൈവം ഭക്തന്മാരുടെ അപകടത്തിൽ അവരെ രക്ഷിക്കാൻ ഓടിയെത്തുന്നു. അവിടുന്ന് എന്നെ ഇങ്ങോട്ട് അയച്ച് ചെന്നബാസപ്പയെ രക്ഷിച്ചു. ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ്. ഗുണപാഠം. ഇതിലെ ഗുണപാഠം: ഒരുത്തൻ യാതൊന്ന് വിതയ്ക്കുന്നുവോ അത് കൊയ്യേണ്ടി വരുമെന്നും അതിൽ നിന്നും യാതൊരു രക്ഷയുമില്ലെന്നും മറ്റുള്ളവർക്കുള്ള കടപ്പാടുകൾ തീർത്തേ കഴിയൂ എന്നും പണത്തിനുള്ള ദുരാഗ്രഹം ദുരാഗ്രഹിയെ താഴ്ത്തിക്കൊണ്ടുവരികയുള്ളൂവെന്നും അവസാനം അയാൾക്കും മറ്റുള്ളവർക്കും അത് നാശം വരുത്തുമെന്നുമാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.